എബ്രായർ അധ്യായം 12. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സംഘം നമ്മെ ചുറ്റി നിൽക്കുന്നതിനാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിര ഉത്സാഹത്തോടെ ഓടാം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. അവിടുന്ന് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ച് നിരാശപ്പെട്ടു പോകാതിരിപ്പാൻ പാപികളിൽ നിന്ന് ഇത്രമാത്രം എതിർപ്പ് സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. പാപത്തോടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഇതുവരെ രക്തം ചൊരിയുവോളും എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷണം നിസ്സാരമാക്കരുത്. അവിടുന്ന് ശാസിക്കുമ്പോൾ നിരാശപ്പെടുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവന് ശിക്ഷണം നൽകുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും അടിക്കുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ ശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ ബഹുമാനിച്ചു പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ നാം എത്രയധികം കീഴടങ്ങി ജീവിക്കേണ്ടതാണ്. അവർ നമ്മെ ശിക്ഷിച്ചത് അല്പകാലത്തേക്കും തങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നിയ വിധത്തിലുമായിരുന്നു. ദൈവമോ നാം അവിടുത്തെ വിശുദ്ധിയിൽ പങ്കുകാരാകേണ്ടതിന് നമ്മുടെ പ്രയോജനത്തിനായിട്ടത്രേ ശിക്ഷിക്കുന്നത്. ഏതു ശിക്ഷയും തൽക്കാലത്തേക്ക് സന്തോഷകരമല്ല, ദുഃഖകരമായി തോന്നും. എന്നാൽ അതിനാൽ പരിശീലനം ലഭിക്കുന്നവർക്ക് അത് പിന്നീട് നീതി എന്ന സമാധാന ഫലം നൽകുന്നു. അതുകൊണ്ട് കുഴഞ്ഞ കൈയും തളർന്ന കാൽമുട്ടും നിവർത്തുവിൻ. അങ്ങനെ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ സൗഖ്യമാകേണ്ടതിന് നിങ്ങളുടെ പാദങ്ങൾക്ക് പാത നിരപ്പാക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാനും കൈപ്പുള്ള വല്ല വേരും മുളച്ച് അതിനാൽ കലക്കമുണ്ടായി അനേകർ മലിനരാകാതിരിക്കാനും സൂക്ഷിച്ചുകൊള്ളു. ആരും ദുർവൃത്തനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആകാതെ സൂക്ഷിച്ചുകൊള്ളുക. പിന്നീട് അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും അയാൾ തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് അവസരം ലഭിച്ചില്ല എന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. സ്പർശിക്കാവുന്നതും തീ കത്തുന്നതുമായ പർവ്വതത്തെയും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളധ്വനി വാക്കുകളുടെ ശബ്ദം എന്നിവയെയും അല്ല നിങ്ങൾ സമീപിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വാക്കും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് വഹിച്ചുകൂടായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നാൽ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അസംഖ്യം ദൂതന്മാരുടെ സന്തുഷ്ട സമൂഹത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിട്ടുള്ള ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. ഭൂമിയിൽ വെച്ച് മുന്നറിയിപ്പ് നൽകിയവനെ നിരാകരിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്തവനെ വിട്ടുമാറിയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? അന്ന് അവിടുത്തെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന്, ഇളക്കമുള്ളത് അഥവാ നിർമ്മിക്കപ്പെട്ടത് നീങ്ങിപ്പോകുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്കവണ്ണം ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യാം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ.